وبعد موت زينب المقدمة، وبعده نكاح أم سلمة وبنت جحش ثم بدر الموعد، وبعدها الأحزاب فاسمع عددي، ثم بنو قريظة وفيهما خلف وفي ذات الرقاع علما، كيف صلاة الخوف والقصر نمي، وآية الحجاب والتيمم، قيل ورجمه اليهوديين، ومولد السبت الرضا الحسين، وكان في الخامسة اسمع وثقي، الإفك في غزو بني المصطلق، ودومة الجندل قبل وحصل، عقد بنة الحادث بعد واتصل.
بسم الله الرحمن الرحيم، الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله وسلم عليه وعلى آله وأصحابه أجمعين. أما بعد، سهودرنغلي في مسجد الكريم وبجارتنغلي، السلام عليكم ورحمة الله وبركاته. رسول الله صلى الله عليه وسلم ചരിത്രത്തിൽ നമ്മൾ ഈ കേട്ട വരികളിൽ ധൂമത്തുൽ ജന്തൽ എന്ന നാട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ സൈനിക നീക്കത്തെ കുറിച്ചാണ് നമുക്കിനി പറയാനുള്ളത്. അവസാനം വായിച്ച വരികളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ധൂമത്തുൽ ജന്തലി ഖബ്ലു വഹസൽ عقد ابنة الحارث بعد واتصل. ودومة الجندل، دومة الجندل ها يدم أبدا كل يدم قبل وحصل هذا من بين أرنيكم أدواء هجرة أنجاب أرشد أحزاب خندق يدن لكم من بين أرنيكم. وعقد ابنة الحارث بعد واتصل هذا بولا حارث، حارث عندما قال അഥവാ മൈമൂൺ ജുവൈരിയ റളിയല്ലാഹു അൻഹുമായുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം, ആ കാര്യം നമ്മൾ കഴിഞ്ഞ ദർസിൽ വിശദീകരിച്ചിട്ടുണ്ട്. ധൂമത്തുൽ ജന്തൽ എന്നത് ഷാമിനോടടുത്ത ഒരു പ്രദേശമാണ്. ഷാം എന്ന് പറയുന്നത് വലിയ ഒരു ഭൂപ്രദേശമാണ്. ഇന്നത്തെ കാലത്താണെങ്കിൽ സിറിയ, അതുപോലെ ജോർദാൻ, ഫലസ്തീൻ, യഹൂദർ പിടിച്ചടക്കി അവർ ഇസ്രായേൽ എന്ന് പേര് വിളിച്ച രാജ്യം, അതുപോലെ ലുബ്നാൻ, ലബനോൻ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം കൂടിച്ചേർന്ന വിശാലമായ പ്രദേശമാണ് ഷാം, ബിലാദുഷാം. ബിലാദുഷാം ഏറെ പ്രത്യേകതകളുള്ള സ്ഥലമാണ്. മലായിക്കത്ത് അതിനു മുകളിൽ ചിറക് വിരിച്ചിരിക്കുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അള്ളാഹു ബറക്കത്ത് നൽകിയ നാടാണ് എന്ത് എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. ബിലാദു ഷാമിലായിരിക്കും നാളെ പരലോകത്ത് മഹ്ഷർ ആയി ആ പ്രദേശമാണ് മാറുക. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദു വസ്സമാവാത് വബറസു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അന്ത്യനാളിൽ ഭൂമി മറ്റൊന്നായിത്തീരും, ആകാശങ്ങളും എന്ന് പറഞ്ഞ ആ അന്ത്യനാളിൽ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുക, ഇന്ന് ബിലാദു ഷാം എവിടെയാണോ അവിടെയായിരിക്കും എന്നാണ്. അത് നബിമാരുടെ ധാരാളം നബിമാരുടെ പ്രദേശമാണ്, ഒരുപാട് അമ്പിയ റസൂലുകൾ ജീവിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടേക്ക് അള്ളാഹു രാപ്രയാണം ചെയ്യിച്ചത്. ഇസ്രാ അവിടേക്കാണ് ഉണ്ടായത്, ഷാമിലേക്കാണ്, ഫിലസ്തീനിലേക്കാണ്, മക്കയിൽ നിന്ന്, മക്കയിൽ നിന്ന് ഫിലസ്തീനിലേക്ക്. അതുപോലെ ലോകത്ത് രണ്ടാമതായി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ നിർമ്മിക്കപ്പെട്ട മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസ്, അത് ശ്രേഷ്ഠതയിൽ മൂന്നാമത്തെ സ്ഥാനത്താണ്. എന്നാൽ നിർമ്മിച്ച ചരിത്രം വെച്ച് നോക്കിയാൽ കഅബ കഴിഞ്ഞാൽ രണ്ടാമത്തെ മസ്ജിദാണ്, അതുള്ളത് ഷാമിലാണ്. ഈ ഷാം പ്രദേശം അക്കാലത്ത് നസ്രാനികളുടെ കൈവശമായിരുന്നു. റോമക്കാരുടെ ഭരണത്തിന് കീഴിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒക്കെ ഷാമുള്ളത്. പിന്നീട് ഉമറിന്റെ കാലത്താണ് അത് ഇസ്ലാമിന്റെ കീഴിൽ വരുന്നത്. അപ്പോൾ ഷാമിലേക്ക്, ഷാമിന്റെ തൊട്ടടുത്ത് അതിന്റെ വക്കത്ത് നിലകൊള്ളുന്ന പ്രദേശമാണ് ധൂമത്തുൽ ജന്ദൽ. ധൂമത്തുൽ ജന്ദൽ ഇന്നും അതേ പേരിൽ ആ സ്ഥലം ഉണ്ട്. അവിടെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിരത്തോളം വരുന്ന ഇസ്ലാമിക സൈന്യവും അവിടേക്ക് പോവുകയാണ്. ഹിജ്റ അഞ്ചാമത്തെ വർഷമാണ് ഇത് സംഭവിച്ചത്. അതിനുള്ള കാരണം, ധൂമത്തുൽ ജന്ദലിൽ ധാരാളം ഗോത്രങ്ങൾ അതിലൂടെ കടന്നുപോകുന്നവരെ ആക്രമിക്കുകയും അവരുടെ സ്വത്തുക്കൾ കവർന്നെടുക്കുകയും അതുപോലെ അവർ മദീനയിലേക്ക് മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം ലഭിച്ചു. അങ്ങനെയാണ് അങ്ങോട്ടേക്ക് ഈ സൈന്യവുമായി പുറപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷാമിന്റെ അടുത്താണ്. അപ്പോൾ അത്രയും ദൂരത്തേക്ക്, ഷാമിന്റെ പ്രദേശത്തേക്ക്, അതിനടുത്തേക്ക്, ആ ദിശയിലേക്കുള്ള മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ സൈനിക നീക്കമായിരുന്നു ധൂമത്തുൽ ജന്ദൽ. അതുകൊണ്ട് അതിനങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, ചരിത്രത്തിൽ അങ്ങനെ ഒരു പ്രാധാന്യം ഈ സംഭവത്തിന് ഉണ്ട്. ദിമസ്കിനോട്, ഡമസ്കസിനോട് അവിടേക്ക് അഞ്ച് ദിവസത്തെ യാത്ര മാത്രമേ ധൂമത്തുൽ ജന്ദലിൽ നിന്ന് ഉള്ളൂ. അവിടേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൈന്യവുമായി പുറപ്പെട്ടത്. മദീനയുടെ കാര്യങ്ങൾ നോക്കാൻ ആ സമയത്ത് ഏൽപ്പിക്കപ്പെട്ടത് അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു. ആ സഹാബി ധാരാളം തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് മദീന വിട്ടു പോകുമ്പോൾ മദീനയിലെ ഭരണകാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ പകലിൽ സഞ്ചരിക്കുകയും രാത്രി മറഞ്ഞിരിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. പകൽ വ്യത്യാസമില്ലാതെ സൈന്യം നീങ്ങിയിരുന്നില്ല, മറിച്ച് യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായി രാത്രി മാത്രം സഞ്ചരിക്കുകയും പകൽ മറഞ്ഞിരിക്കുകയും ചെയ്യുക എന്ന രീതിയായിരുന്നു സ്വീകരിച്ചത്. ധൂമത്തുൽ ജന്ദലിൽ എത്തിയപ്പോൾ അവിടെ അവരുടെ കാലികളും അതിന്റെ ഇടയന്മാരുമെല്ലാം ഇങ്ങനെ അവിടെ നിൽക്കവേ മുസ്ലിം സൈന്യം അവിടേക്ക് കടന്നു ചെല്ലുകയാണ്. ആ സ്വത്തുക്കൾ മുസ്ലിമീങ്ങൾക്ക് അവിടെ യുദ്ധാർജിത സ്വത്തായി ലഭിച്ചു. എന്നാൽ ധൂമത്തുൽ ജന്ദലിൽ ഏത് കൂട്ടരെ നേരിടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടോ ആ ഗോത്രങ്ങൾ അവർ ഈ വിവരമറിഞ്ഞ് പല ഭാഗത്തേക്കായി ചിന്തിച്ച് ചിതറി രക്ഷപ്പെട്ടു പോവുകയുണ്ടായി. അവരുമായി ഒരു യുദ്ധം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തേണ്ടി വന്നില്ല. നബിയും ഈ പോയ സഹാബിമാരും അവിടെ ദിവസങ്ങളോളം കഴിച്ചുകൂട്ടി. അങ്ങനെ മുസ്ലിം സൈന്യത്തിന്റെ ശക്തിയും അവരുടെ ധീരതയുമെല്ലാം ആ നാടുകളിൽ അറിയപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും തിരിച്ച് മടങ്ങുകയുണ്ടായി. ഇതാണ് ധൂമത്തുൽ ജന്ദൽ എന്ന യുദ്ധമായി ആ സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന യുദ്ധം. ഇനി സഹോദരങ്ങളെ, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള പ്രസിദ്ധമായ ഖന്ദഖ് അഥവാ അഹ്സാബ് യുദ്ധത്തിന്റെ ചരിത്രമാണ് വിവരിക്കാനുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഫീഖ്. അഹ്സാബ് യുദ്ധം എന്നും ഖന്ദഖ് യുദ്ധം എന്നും അറിയപ്പെടുന്ന ഈ യുദ്ധം നടക്കുന്നത് ഹിജ്റ അഞ്ചാമത്തെ വർഷമാണ്. ഹിജ്റ അഞ്ചാം വർഷം ശവ്വാൽ മാസത്തിലാണ് നടന്നത് എന്നാണ് ധാരാളം ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുള്ളത്. ഖന്ദഖ് എന്നും അതുപോലെ അഹ്സാബ് എന്നും യുദ്ധത്തിന് പേരുണ്ട്. ഖന്ദഖ് എന്നാൽ കിടങ്ങ് എന്നാണ് അർത്ഥം, വലിയ കുഴി. അഹ്സാബ് എന്നാൽ ധാരാളം സംഘങ്ങൾ. ഈ രണ്ടു പേരിൽ ഈ യുദ്ധം അറിയപ്പെടുന്നു. എന്നാണ് യുദ്ധമുണ്ടാകാനുള്ള കാരണം? ഇത് സംഭവിച്ചത് എങ്ങനെയാണ്? ഇതിനു മുന്നോടിയായി നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? യുദ്ധമുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം, ബനു നദീർ ഗോത്രത്തിൽപ്പെട്ട യഹൂദികളിൽ ചിലർ, ജൂതന്മാർ. നേരത്തെ ബനു നദീറുമായുള്ള യുദ്ധം നമ്മൾ വിവരിച്ചിട്ടുണ്ട്. സൂറല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അവരുടെ കോട്ടകളിൽ നിന്ന് പുറത്താക്കിയത് സൂറത്തു ഏത് സൂറത്താണ് അവരുടെ കാര്യത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്? ഏത് സൂറത്തിനാണ്? സൂറത്തുൽ ഹശർ. സൂറത്തുൽ ഹശർ ആണ് ബനു നദീർ ഗോത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ സൂറത്തിനാണുള്ളത്. ബനു നദീർ ഗോത്രത്തിലെ യഹൂദികൾ ഖൈബറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാടുകടത്തിയവർ, അവരിലെ പ്രമുഖന്മാരായ ചിലർ മക്കയിലേക്ക് ചെല്ലുകയാണ്. മക്കയിലേക്ക് ചെല്ലുകയാണ്. നോക്കണം നിങ്ങൾ, യഹൂദികളുടെ പകയും മുസ്ലിമീങ്ങളോടുള്ള വിദ്വേഷവും അസൂയയും പ്രമാസം വലുതാണിയത്. മുസ്ലിമീങ്ങൾ സമാധാനത്തിൽ അവിടെ ജീവിക്കുക എന്നത് അവർക്ക് സഹിക്കാൻ സാധ്യമല്ല. ഇവിടെ പക കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ സാധിക്കാത്തത് മുസ്ലിമീങ്ങളുടെ മറ്റുള്ള ശത്രുക്കളെ കൊണ്ട് ചെയ്യിക്കാൻ അവർ ചെല്ലുകയാണ്. ഇങ്ങനെയാണ് ഏത് കാലത്തും ഫിത്നകളുടെ കുഴപ്പങ്ങളുടെ ആളുകളുടെ സ്വഭാവം. അല്ല, ഇവരെന്നും കുഴപ്പങ്ങൾക്കും പ്രശ്നങ്ങൾക്കും മരുന്നിട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ യഹൂദികൾ, അവരിൽ പ്രധാനികളായ സല്ലാം ഇബ്നു മിഷ്കം, അതുപോലെ സല്ലാം ഇബ്നു അബിൽ ഹുഖൈഖ്, ഹുയൈ ഇബ്നു അഖ്തബ്, ഹുയൈ ഇബ്നു അഖ്തബ് അവരിലെ ഏറ്റവും മോശക്കാരനൊരുവനാണ്. അങ്ങേറ്റം മുസ്ലിമീങ്ങളോട് പകയും വിദ്വേഷവും മരിക്കുവോളം മുസ്ലിമീങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിച്ച ആളുമാണ് ഹുയൈ ഇബ്നു അഖ്തബ്. ഈ ഹുയൈന്റെ മകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, പിൽക്കാലത്ത് നബി വിവാഹം ചെയ്ത സഫിയ ബിന്തു ഹുയൈ റളിയല്ലാഹു അൻഹ. അവരുടെ പിതാവാണ് ഹുയൈ ഇബ്നു അഖ്തബ്, യഹൂദികളിലെ പിശാചുക്കളിൽ ഒരുവനായിരുന്നു ഹുയൈ. അതുപോലെ കിനാന ഇബ്നു റബീഅ തുടങ്ങിയ യഹൂദികളിലെ പ്രമുഖരായ ആളുകൾ, ബനു നദീർ ഗോത്രക്കാരായ ആളുകൾ മക്കയിൽ ഖുറൈശികളുടെ അരികിലേക്ക് ചെല്ലുകയാണ്. എന്തിനുവേണ്ടിയാണ്? ഖുറൈശികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കാൻ. നിങ്ങളിങ്ങനെ നിന്നാൽ പോരാ, നിങ്ങൾ അവരെ പരാജയപ്പെടുത്തണം, അവരെ കൊല്ലണം, അവരോട് നിങ്ങളുടെ പക വീട്ടണം, നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞ് യഹൂദികൾ ഈ പോയ ആളുകൾ മുശ്രിക്കുകളോട് സംസാരിച്ചു, അബൂ സുഫിയാനോടും മറ്റും സംസാരിച്ചു. അങ്ങനെ ഖുറൈശികൾ അവരാ പറഞ്ഞത് ശരിവെച്ചു, ശരിയാണ് നമ്മൾ യുദ്ധത്തിന് ഒരുങ്ങണം, ഇനി വിട്ടാൽ പോരാ എന്നവർ തീരുമാനിച്ചു. ഈ വന്ന വഴിക്ക്, ഈ വന്ന വരവിൽ യഹൂദികളോട് ഖുറൈശികൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണത്? കാരണം ഖുറൈശികൾ അവരെ അവർക്കറിയാം, അവരവർക്കറിയാം, അവർക്ക് ഹിജാബൊന്നും നൽകപ്പെടാത്ത ജാഹിലികളായ, വേദഗ്രന്ഥമില്ലാത്ത, അങ്ങനെ പ്രത്യേക നിയമങ്ങൾ ഒന്നുമില്ലാത്ത ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ച ദീനിന്റെ പല ബാക്കിയും അവരുടെ പക്കലുണ്ട് എന്നല്ലാതെ അവരുടെ അഹുൽ കിതാബല്ല. അവർ യഹൂദികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ അഹുൽ കിതാബാണ്, അറിവുള്ളവരാണ്, അയൽമുള്ളവരാണ്, നിങ്ങൾ പറയും, ഞങ്ങൾ മുഹമ്മദുമായി, മുഹമ്മദിന്റെ കൂട്ടരുമായി ഈ അഭിപ്രായ വ്യത്യാസത്തിലാണ്. ഞങ്ങളിൽ നിന്ന് വേറിട്ട് നിങ്ങളുടെ ദീൻ ഉപേക്ഷിച്ച് മുഹമ്മദും കൂട്ടരും പോയിരിക്കാം. നിങ്ങൾ പറയും, ഞങ്ങളാണോ ശ്രേഷ്ഠരല്ലവരാ? ഞങ്ങളാണോ, ഞങ്ങളുടെ ദീനാണോ കൂടുതൽ ശരി? നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? അല്ല, അവരുടെ ദീനാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ചിന്തിച്ചു നോക്കൂ. യഹൂദികൾക്ക് വ്യക്തമായി അറിയാം ഈ വിംബാരാധകരായ പരലോകത്തിൽ വിശ്വാസമില്ലാത്ത, കണ്ടതിനെയും പോകുന്നതിനെയും വരുന്നതിനെയും ആരാധിക്കുന്ന ഈ മുശ്രിക്കുകളെക്കാൾ നല്ലവരാണ്, ശ്രേഷ്ഠനാണ്, അവരുടെ ദീനിനോട് അടുത്തവരാണ് മുസ്ലിമീങ്ങൾ എന്ന് ആർക്കറിയാം? യഹൂദികൾക്കറിയാം, പകൽ പോലെ വ്യക്തമായി അവർക്കറിയാം. അള്ളാഹുവിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്ക് തിരിച്ചറിയാം എങ്ങനെ? സ്വന്തം മക്കളെ തിരിച്ചറിയുന്നത് പോലെ. മക്കളെ ഏതാൾക്കൂട്ടത്തിൽ വെച്ച് കണ്ടാലും ആളുകൾക്ക് മനസ്സിലാവും. എന്നതുപോലെ ഏത് കൂട്ടർക്കിടയിൽ കണ്ടാലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, പഴയ കിതാബുകളിൽ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട, പ്രവാചകത്വത്തിന്റെ അടയാളങ്ങൾ എല്ലാം പൂർത്തീകരിക്കപ്പെട്ട നബിയാണ്, ആ റസൂലാണിത് എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വ്യക്തമായി തിരിച്ചറിയാം. മക്കളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമേ ആ കിതാബിൽ പറഞ്ഞ അടയാളങ്ങളൊക്കെ യോജിച്ചു വന്ന നബിയാണിത് എന്ന് അവർക്കറിയാം. അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അവരുടെ പകയും അവരുടെ വിദ്വേഷവും അവരുടെ അസൂയയും അവരെവിടെ എത്തിച്ചു എന്ന് നോക്കൂ നിങ്ങൾ. ഈ ബിംബാരാധകരോട് യഹൂദികൾ എന്താണ് പറയുന്നത്? അവർ പരലോകത്തിൽ വിശ്വാസമില്ലാത്ത, അവർ അള്ളാഹുവിന്റെ റസൂലുകളിൽ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കാത്തവരാണ്. ഇതെല്ലാം യഹൂദികൾക്കറിയാം, പക്ഷെ അവർ പറഞ്ഞു, നിങ്ങളാണ് കുറേശ്ശികളോട്, മുശ്രിക്കളോട് പറഞ്ഞു, നിങ്ങളാണ് അവരെക്കാൾ നല്ലത്, നിങ്ങളുടെ ദീനാണ് അവരെക്കാൾ അവരുടെ ദീനിനേക്കാൾ നല്ലത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു നിസാഇലെ ആയത്തുകൾ ആ വിഷയത്തിൽ അവതരിപ്പിക്കുകയാണ്. എന്താണ് റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞത്? അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബ് യുഅ്മിനൂന ബിൽജിബ്തി വത്താഗൂത് ويقولون للذين كفروا نرباكي هؤلاء أهدى من الذين آمنوا سبيلا ألم تر إلى الذين أوتوا نصيبا من الكتاب كتاب لأنه روغر نلقب تبرغي كان لله يؤمنون بالجبت والطاغوت والسحر لهم بيشاج قبرتك لهم الله نبرمي അവന്റെ നിയമത്തിനുമേൽ അതിനെതിരായി നിയമമുണ്ടാക്കുന്ന ഹലാല് ഹറാമുകൾ നിശ്ചയിക്കുന്ന പാഗൂത്തുകളിലും വിശ്വസിക്കുന്നു. അവരാ കാഫറുകളായ മുശ്രിക്കുകളായ ബിംബാരാധകരായ ജാഹിലിയത്തിന്റെ ആളുകളോട് അവരെ കുറിച്ച് പറയുകയാണ്, ഇവനാണ് മുഅ്മിനുകളെക്കാൾ, മുസ്ലിമീങ്ങളെക്കാൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ, നബിയുടെ കൂട്ടരെക്കാൾ ശരിയായ വഴിയിലുള്ളവർ. ഹൗല യഹ്ദാ മിനൽ ലദീന ആമനു സബീല ഉലൈക ലദീന ലഅനഹുമുല്ലാഹ് വമൻ യലഅനില്ലാഹു ഫലൻ തജിദ ലഹു നസീറ. അവനാണ് അല്ലാഹു ശപിച്ചവർ, അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അല്ലാഹു ശപിച്ചവർക്ക് ഒരു സഹായിയെയും നിനക്ക് കാണാൻ കഴിയുകയില്ല. നോക്കൂ, ഈ രൂപത്തിൽ അവർ പറഞ്ഞു. ഇത് ഏത് കാലത്തും നമുക്ക് കാണാം. മുസ്ലിമീങ്ങളോട് എതിരിടുന്നവർക്ക്, മുസ്ലിമീങ്ങളെ ശത്രുക്കളായി പ്രഖ്യാപിച്ചവർക്ക് അധികാരവും മറ്റുമൊക്കെ കിട്ടിയാൽ അവരെ സുഖിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ, വേദം നൽകപ്പെട്ടവർ, യഹൂദനസ്രാനികൾ ഇവരുടെ കൂടെ പോയി ചേരുന്നത് കാണാം. മുസ്ലിമീങ്ങളെ ഏറ്റവും വലിയ ശത്രുവായി കണ്ടുകൊണ്ട് യഥാർത്ഥത്തിൽ അവരുടെ ദീനിനോട് ഏറ്റവും അടുത്തവരാരാണ്? മുസ്ലിമീങ്ങളാണ്. മറ്റുള്ളവരെക്കാൾ മുസ്ലിമീങ്ങളോടായിരുന്നു അവർ കൂടുതൽ അടുപ്പം കാണിക്കേണ്ടിയിരുന്നത്. മുസ്ലിമീങ്ങളോടായിരുന്നു അവർ കൂടുതൽ അനുഭാവം പുലർത്തേണ്ടിയിരുന്നത്. അവർക്ക് നീതി ഉണ്ടായിരുന്നുവെങ്കിൽ. പക്ഷേ നോക്കൂ, പകയും വിദ്വേഷവും ദുനിയാവിനോടുള്ള താല്പര്യവും ആളുകളെ ഇവിടെ എത്തിക്കുന്നു. അവർ ബിംബാരനഗരം ചൂണ്ടി പറഞ്ഞു, ഇവനാണ് മുസ്ലിമീങ്ങളെക്കാൾ നല്ലവർ എന്ന്. അങ്ങനെ ഖുറൈശികളെ അവർ യുദ്ധത്തിന് പ്രേരിപ്പിച്ചു. ഖുറൈശികൾ യുദ്ധത്തിന് ഒരുങ്ങി തീർന്നില്ല. അവർ ഖഫാൻ ഗോത്രങ്ങളിലേക്ക് ചെന്നു. ഖഫാൻ ഗോത്രത്തിൽ ധാരാളം ഉപഗോത്രങ്ങളുണ്ട്. അവരുടെ അരികിലേക്ക് ചെന്നു. അവരെയും മുസ്ലിമീങ്ങൾക്കെതിരിൽ ഇളക്കി വിട്ടു, യുദ്ധത്തിന് പ്രേരിപ്പിച്ചു. അങ്ങനെ ഈ യഹൂദികളുടെ ശ്രമഫലമായി നേരത്തെ ഖുറൈശികൾക്കും ഖഫാൻ ഗോത്രക്കാർക്കുമൊക്കെ മുസ്ലിമീങ്ങളോടുള്ള പകയുടെ ഫലമായി അവരെല്ലാം ഒരൊന്നാകെ മുസ്ലിമീങ്ങൾക്കെതിരിൽ പുറപ്പെടുകയാണ്. ഖുറൈശികളും ഖുറൈശികളുടെ കൂട്ടത്തിലുള്ള ധാരാളം അവിടെ ചിന്തിച്ചിതറിയ പലരും, കിനാന ഗോത്രം, അതുപോലെ തിഹാമയിൽ, തിഹാമ മരുഭൂമിയുടെ ഭാഗത്ത് താമസിക്കുന്ന പലരും, ഇങ്ങനെ അവരെല്ലാം കൂടി 4000 പേർ. അവരുടെ നേതാവ്, ഖുറൈശികളുടെ നേതാവ് അബു സുഫിയാനായിരുന്നു. ബനു സുലൈൻ എന്ന് പറയുന്ന ഗോത്രം, ബനു അസദ് എന്ന ഗോത്രം, അതുപോലെ ഖഫാൻ ഗോത്രത്തിന്റെ ഭാഗമായ ബനു ഫസാറ, ബനു മുറ, ബനു അഷ്ജ തുടങ്ങിയ ഗോത്രങ്ങൾ, ഇവരെല്ലാം കൂടി 10,000 പേരടങ്ങുന്ന സംഘം, 10,000 പേർ. അവരുടെ കുതിരകളും ഒട്ടകങ്ങളും അവരുടെ പടക്കോപ്പുകളും ഒക്കെയായി മദീന ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ്. അവരുടെ എല്ലാം പൊതുവിലുള്ള നേതാവ്, അവരുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പോന്ന ആൾ അബു സുഫിയാനായിരുന്നു. അബു സുഫിയാനാണ് ആ കാലത്ത് അവരുടെ മുഴുവൻ നേതാവ്. ഇങ്ങനെ ഈ വൻ സൈന്യം മുസ്ലിമീങ്ങളെ, അവരൊറ്റ നാടിനെ, മദീനയെ ലക്ഷ്യമാക്കി മുസ്ലിമീങ്ങളെ ഒന്നാകെ നശിപ്പിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ വിവരം ഖുസാഅ ഗോത്രത്തിൽപ്പെട്ട ഒരു സംഘം എത്തിച്ചു കൊടുക്കുന്നു. ഖുസാഅ ഗോത്രത്തെക്കുറിച്ച്, ബനു ഖുസാഅയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവർ അവരിലെ മുശ്രിക്കുകളും മുസ്ലിമീങ്ങളും എല്ലാം അവരെല്ലാം അവരെല്ലാം കൂറ് പുലർത്തിയിരുന്നത് മുസ്ലിമീങ്ങളോടായിരുന്നു. മുസ്ലിമീങ്ങളുടെ അനുഭാവം പുലർത്തിയിരുന്ന, അവർക്ക് വിവരങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്ന, അവരുടെ സഹായികളായി നിന്നിരുന്ന ഗോത്രമായിരുന്നു ബനു ഖുസാഅ. അവരിലെ മുസ്ലിമീങ്ങളും മുശ്രിക്കുകളും അങ്ങനെയായിരുന്നു.
ഏത് കാലത്തും മുസ്ലിമീങ്ങൾ അങ്ങനെ അവരോട് അനുഭാവം പുലർത്തുന്ന മുശ്രിക്കുകളിൽപ്പെട്ട ചില ആളുകൾ ഉണ്ടാകാറുണ്ട്. അത് അല്ലാഹു പറഞ്ഞ പൊതു തത്വത്തിനെതിരല്ല, പൊതുവെ അവർക്ക് മുസ്ലിമീങ്ങളോടുള്ള ശത്രുത, മുസ്ലിമീങ്ങൾ എങ്ങനെ ഇതിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണം എന്ന ചിന്ത, മുസ്ലിമീങ്ങൾ അവരുടെ ദീനിൽ നിന്ന് പുറത്തേക്ക് ചാടിക്കണം, അവരെ തങ്ങളെപ്പോലെ കുഫാറുകളാക്കി മാറ്റി തീർക്കണം, അതിനുകൊണ്ട് യുദ്ധം ചെയ്യണം എന്നീ ചിന്തയുള്ള പൊതു സ്വഭാവത്തിനെതിരല്ലേ. കാരണം അത് പിന്നെ അങ്ങനെ അത് ആ പൊതുവായ കാര്യത്തിൽ നിന്നുള്ള ഒരു അതിൽ നിന്ന് ഒഴിവുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഖുസാഅ ഗോത്രം അവരിലെ മുസ്ലിമീങ്ങളും മുശ്രിക്കുകളും മുസ്ലിമീങ്ങളോട് അനുഭാവം പുലർത്തിയവരായിരുന്നു. അവർ വഴിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വിവരം ലഭിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സുപ്രധാനമായ ഈ നിർണായകമായ ഘട്ടത്തിൽ സഹാബത്തുമായി കൂടിയാലോചന നടത്തുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി എന്തു ചെയ്യണം എന്ന കാര്യത്തിൽ കൂടിയാലോചന നടത്തുന്നു. അത് മുസ്ലിമീങ്ങളുടെ സ്വഭാവമായിരുന്നു. അല്ലാഹു കൽപ്പിച്ച കാര്യമാണ്. വഅമ്റുഹും ശൂറാ ബൈനഹും, അവരുടെ കാര്യം അവർ തീരുമാനിക്കുന്ന കൂടിയാലോചനയിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم لكن وشاورهم في الامر ونبيه الله عند كارونه കൊണ്ടാണ് താങ്കൾ അവരോട് സൗമ്യമായി പെരുമാറുന്നത്. താങ്കൾ ഒരു കഠിനഹൃദയനും പരുഷ സ്വഭാവിയുമായിരുന്നെങ്കിൽ അവരെല്ലാം താങ്കളിൽ നിന്ന് പിന്തിരിഞ്ഞ് വെറുത്തു മാറിപ്പോയേനെ. فاعف عنهم അതുകൊണ്ട് അവരോട് വിട്ടുവീഴ്ച കാണിക്കുക. واستغفر لهم അവർക്ക് വേണ്ടി പാപമോചനം തേടുക. വശാവരുഹും ഫിൽ അമർ, അവരോട് കാര്യങ്ങളിൽ കൂടിയാലോചന നടത്തുക. ഫഇദ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, എന്നാൽ തീരുമാനമെടുത്താൽ അല്ലാഹുൽ തവക്കുലാക്കുക, അവനിൽ ഭരമേൽപ്പിക്കുക. അല്ലാഹു അവനിൽ ഭരമേൽപ്പിക്കുന്നവർ, അവനിൽ തവക്കുലാക്കുന്നവർ ഇഷ്ടപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാലോചന നടത്തുക. ആ സമയത്ത് നേരത്തെ പലരുടെയും അടിമയായിരുന്ന ഇസ്ലാം അന്വേഷിച്ച് ധാരാളം കാതങ്ങൾ താണ്ടി പലരുടെ അരികിലൂടെയും സഞ്ചരിച്ച് പലരോടും സംസാരിച്ച് സന്മാർഗം അന്വേഷിച്ചു വന്ന ഒരു മഹാനായ സഹാബി അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും കൂടെ സ്വതന്ത്രനായ കൂടിയാലോചനയിൽ ഉണ്ടായിരുന്നു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, പേർഷ്യക്കാരനായ സൽമാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ലൗ കാന അൽ ഈമാനു ബിസുറയ്യ ലനാ ലഹു റജുൽ മിൻ ഹൗലാ, ഈമാൻ സുരയ്യ നക്ഷത്രത്തിന്റെ മുകളിൽ അങ്ങ് മുകളിലായിരുന്നാൽ പോലും ഇതാ ഈ കൂട്ടരിൽ ഒരാൾ അത് പോയി എടുത്തുകൊണ്ടുവരും എന്ന് പറ. ഹിദായത്ത് അന്വേഷിച്ച് അന്വേഷിച്ച് ഇത്രയും ദൂരം താണ്ടി ഒന്ന് ഹിദായത്ത് സ്വീകരിച്ച മഹാനായ സഹാബിയാണ് സൽമാൻ റളിയല്ലാഹു അൻഹു. ദീനിൽ നല്ല ഫഖ്ഹുള്ള സഹാബിയാണ്. അതുകൊണ്ടാണ് മറ്റൊരു സഹാബിയുടെ കൂടെ ബുദർ സൽമാൻ റളിയല്ലാഹു അൻഹു താമസിച്ചപ്പോൾ ബുദർജായിന്റെ കൂടെ സൽമാൻ റളിയല്ലാഹു അൻഹു താമസിച്ചപ്പോൾ അദ്ദേഹം കൂടെ താമസിച്ച സഹാബി ബുദറോ അബു അബുദർജോ രണ്ടുപേരാണ്. അദ്ദേഹം രാത്രി മുഴുവൻ നിസ്കരിക്കും, അതുപോലെ എല്ലാ ദിവസവും നോമ്പാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അദ്ദേഹത്തെ കുറിച്ച് പരാതിയായി. സൽമാൻ അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചു. രാത്രി നിസ്കരിക്കാൻ അദ്ദേഹം എണീച്ചു വന്നപ്പോ പറഞ്ഞു നിസ്കരിക്കരുത്, പോയി കിടന്നു. അദ്ദേഹം പോയി കിടന്നു. രാത്രി പകുതിയായപ്പോ അദ്ദേഹം നിസ്കരിക്കാൻ തോന്നി. സൽമാൻ പറഞ്ഞു ഇപ്പല്ല പോയി. എന്നിട്ട് രാത്രിയുടെ അവസാന ഘട്ടത്തിൽ നിസ്കരിക്കാൻ വന്നപ്പോ നിസ്കരിച്ചോളൂ പറഞ്ഞു. അദ്ദേഹം എല്ലാ ദിവസവും നോമ്പെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഈ സൽമാൻ റളിയല്ലാഹു അൻഹു അനുവദിച്ചില്ല. എന്നിട്ട് പറഞ്ഞു ഫഇന്ന ലിസൗജിക അലൈക ഹഖ, നിന്റെ ഭാര്യക്ക് നിന്നോട് ഭാര്യയോട് നിനക്ക് കടമയുണ്ട്, നിന്നിൽ നിന്റെ ഭാര്യയ്ക്ക് അവകാശമുണ്ട്, നിന്റെ കണ്ണിനോട് നിനക്ക് ബാധ്യതയുണ്ട്, വലിനഫ്സിക അലൈക ഹഖ, നിന്റെ ശരീരത്തോട് നിനക്ക് ബാധ്യതയുണ്ട്. ഫഅതിഖു അല്ലദീ ഹഖ്ന ഹഖ, ഓരോ അവകാശമുള്ളവർക്കും അതിന്റെ അവകാശം നൽകുക. ഈ സഹാബി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സദഖ സൽമാൻ, സദഖ സൽമാൻ. സൽമാൻ പറഞ്ഞത് ശരിയാണ്, സത്യമാണ്. അങ്ങനെയുള്ള സൽമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ധാരാളം അനുഭവ സമ്പത്തുള്ള സഹാബിയാണ്. അദ്ദേഹം ഈ കൂടിയ ആലോചനയിൽ പറഞ്ഞു, നബിയെ, ഞങ്ങൾ തീർച്ചയായും ഇതുപോലെ ഉപരോധം നേരിടേണ്ടി വരുന്ന അവസ്ഥ വന്നാൽ, വലിയ സൈന്യം വന്ന് നമ്മെ വളയുമെന്ന സ്ഥിതി വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ കിടന്നു കുളിക്കും, വലിയ കുഴിയുണ്ടാക്കും, സൈന്യത്തിന് അങ്ങോട്ട് കടന്നു വരാൻ സാധിക്കാത്ത രൂപത്തിൽ തടസ്സമായി വലിയ കുഴികൾ കുഴിക്കും. ഇങ്ങനെ ചെയ്യുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ അഭിപ്രായം നന്നായി ബോധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് കടന്നു കുളിക്കാൻ, മദീനയിലേക്ക് ശത്രുക്കൾക്ക് കടന്നു വരാൻ സാധിക്കാത്ത കിടങ്ങു കുളിക്കാൻ കൽപ്പിക്കുകയാണ്. അങ്ങനെ മദീനയുടെ വടക്കുഭാഗത്ത് ഷമാൽ ഭാഗത്ത് ഈ കിടങ്ങ് കീറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കാരണം ആ വഴിയിലൂടെ മാത്രമേ മദീന ആക്രമിക്കാൻ പുറത്തുനിന്നൊരു സൈന്യത്തിന് കടന്നു കയറാൻ സാധിക്കുകയുള്ളൂ. കാരണം മദീനക്ക് ഭൂമിശാസ്ത്രപരമായ ചില പ്രത്യേകതകളുണ്ട്. മദീന ഈത്തപ്പനകളാലും അതുപോലെ കറുത്ത കല്ലുകൾ, ഹറത്ത് മദീനയുടെ വശങ്ങളിൽ നമുക്കത് കാണാം, അതുപോലെ കെട്ടിടങ്ങൾ ഇതൊക്കെ കൊണ്ട് വലയം ചെയ്യപ്പെട്ട രൂപത്തിലാണ് മദീന. ഒരു സൈന്യത്തിന് അതിന്റെ എല്ലാ ഭാഗത്തുകൂടെയും കടന്നു കയറാൻ സാധ്യമല്ല. സൈന്യത്തിന് വരാൻ ഒരാൾക്ക് ഉണ്ടാക്കുക പോകുന്ന വഴി പോരാ. അങ്ങനെ വന്നാൽ സൈന്യം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. വഹദിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ മുസ്ലിമികൾ ആദ്യം അഭിപ്രായപ്പെട്ടില്ല, കയറട്ടെ, കയറട്ടെ, നമുക്ക് പല ഭാഗത്തുനിന്നും ആക്രമിച്ച് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും മറ്റും എറിഞ്ഞിട്ടും മറ്റേ അവരെ തോൽപ്പിക്കാം എന്നൊരു അഭിപ്രായം വഹദിൽ ആദ്യം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ സൈന്യം കടന്നു വരാൻ അതിന്റേതായ വഴിയുണ്ട്, വഴി വേണം, നല്ല കടന്നു വരാൻ സാധിക്കുള്ളൂ. എന്നാൽ അങ്ങനെ വരാൻ സാധിക്കാത്ത രൂപത്തിലാണ് മദീനയുടെ കിടപ്പ്. അതിന് സുരക്ഷിതമായ നാട്ടിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഹിജ്റ നിശ്ചയിച്ചത്. മദീനയിലേക്ക് അങ്ങനെ ഒരു സൈന്യത്തിന് വരാൻ സാധിക്കുമെങ്കിൽ അത് ഷമാൽ ഭാഗത്തുകൂടെ, വടക്ക് ഭാഗത്തുകൂടെ മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഭാഗത്ത് രണ്ട് ഹറകൾക്കിടയിൽ, രണ്ട് കറുത്ത കല്ലുകളുള്ള പ്രദേശങ്ങൾക്കിടയിൽ ഈ കിടങ്ങി കീറാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അത് ആരംഭിക്കാൻ, ഓരോ പത്ത് പേർക്കും, പത്ത് പേരുടെ ഒരു സംഘത്തിന് 40 മുഴം സ്ഥലം അവർക്ക് നിശ്ചയിച്ചു കൊടുത്തു എന്നാൽ നിങ്ങൾ ഇത്ര സ്ഥലത്ത് കിടങ്ങി കീറണം. അങ്ങനെ സഹാബിമാർ അത് ആ പ്രവർത്തനം തുടങ്ങുകയാണ്. കടുത്ത തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നു, അവർ പട്ടിണിയിലായിരുന്നു, പ്രയാസത്തിലായിരുന്നു. ഈ പ്രയാസഘട്ടത്തിൽ സഹാബത്ത് റളിയല്ലാഹു അൻഹും അല്ലാഹുവിന്റെ മാർഗത്തിൽ ആ ശ്രേഷ്ഠമായ പ്രവർത്തനം ആരംഭിക്കുക, അവരുടെ കൂടെ അവർക്ക് ആവേശം പകർന്നുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടു ഈ ഖന്ദഖ് കുടിക്കാൻ, കിടങ്ങ് കുടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരുടെ കൂടെ കൂടുകയുണ്ടായി. അവർക്ക് കുടിക്കാൻ കൂടുതൽ ജോലിക്കാരോ അടിമകളോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ തന്നെ ഓരോരുത്തരും വന്ന് അതിന് മെനക്കെടുകയാണ്. അവർ കുഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുടിക്കുന്നതിനിടയിൽ ആ ജോലിയിൽ മടുപ്പ് വരാതിരിക്കാൻ, അതിനൊരു ഉന്മേഷം ലഭിക്കാൻ വേണ്ടി അവർ ചില വരികൾ പാടുക, അവർ ചൊല്ലുകയുണ്ടായി, നഹ്നുൽ ലദീന ബായഉ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖീന അബദ, ഞങ്ങളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്തവർ, അനുസരണ പ്രതിജ്ഞ ചെയ്തവർ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങളുള്ള കാലത്തോളം അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചൊല്ലുകയുണ്ടായി. നബി പറഞ്ഞു, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ വഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ, അള്ളാഹുവെ, പരലോകത്തെ നന്മയല്ലാതെ ഒരു നന്മയില്ല, അതുകൊണ്ട് മുഹാജിറുകൾക്കും അൻസാറുകൾക്കും നീ പുറത്തു കൊടുക്കണം. അബ്ദുല്ലാഹി ഇബ്നു റവാഹ എന്നുപേരുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരിൽ കവിയായിരുന്നു അദ്ദേഹം. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പിന്നീട് മുഅ്ത യുദ്ധത്തിൽ മൂന്നാമത് കൊല്ലപ്പെട്ട സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ. കേട്ടിട്ടുണ്ടാവും മൂന്ന് പേർ, സയ്യിദ് ജഅഫർ അബൂബക്കർ റവാഹ മൂന്ന് പേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചത്. ഒരാൾ കൊല്ലപ്പെട്ടാൽ അടുത്തയാൾ കൊല്ലപ്പെട്ടാൽ അടുത്തയാൾ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ത്ത യുദ്ധത്തിൽ ഏൽപ്പിച്ച മൂന്ന് പേർ ആരൊക്കെയാണ്? ഇൻഷാല്ലാ അതിന്റെ ചരിത്രം നമുക്ക് വരാനുണ്ട്. സെയ്ദ് ബിൻ ഹാരിസ, ജാഫർ ബിൻ അബി ത്വാലിബ്, അതുപോലെ മുനാമൻ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു അജ്മഈൻ. അവർ മൂന്ന് പേരും കൊല്ലപ്പെട്ടപ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു നബി ഏൽപ്പിക്കാതെ തന്നെ നേതൃത്വം ഏറ്റെടുക്കുകയും എന്നിട്ട് മുഅ്ത്ത യുദ്ധത്തിൽ മുസ്ലിംങ്ങൾ പരാജയപ്പെടാതെ തിരിച്ചുപോരുകയും ചെയ്തു. അത്ഭുതകരമായ ചരിത്രമുള്ള യുദ്ധമാണ്. മുസ്ലിംങ്ങൾ ഏതാനും ആയിരം പേർ, അപ്പുറത്ത് 200,000, അങ്ങനെയുള്ള ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കഥയാണ് മുഅ്ത്ത യുദ്ധത്തിന്റെ കഥ. ഇൻഷാല്ലാ അത് വരുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അബ്ദുല്ലാഹി റവാഹ അദ്ദേഹം കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ ചില വരികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ജോലിക്കിടയിൽ ചൊല്ലുകയുണ്ടായി. നബി പറഞ്ഞു, അല്ലാഹുമ്മ ലൗല അൻത മഹ്തദൈന വമ തസദ്ദഖ്ന വമ സല്ലൈന ഫഅൻസിലൻ സകീനത അലൈന വസബ്ബിത അൽഅഖ്ദാമ ഇൻ ലഖൈന ان الاولى قد بغوا علينا وان ارادوا فتنه ابينا وسان توري النبي صلى الله عليه وسلم نيتي چولي എന്ന് സഹാബത്ത് പറയുന്നത് കാണാം. اللهم لولا انت ما اهتدينا الله ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ സന്മാർഗ്ഗത്തിൽ ആകുമായിരുന്നില്ല. ولا تصدقنا ولا صلينا ഞങ്ങൾ സദഖ നൽകുകയോ നിസ്കരിക്കുകയോ ചെയ്യുമായിരുന്നില്ല. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് മേൽ സകീനത്ത് സമാധാനം ഇറക്കണമേ. وثبت الاقدام الا لقينا ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ ഞങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തേണമേ. ഇന്നൽ ഊല ഖദ് ബഗൌ അലൈന ഇദൈ കൂട്ടർ ഞങ്ങൾക്കെതിരിൽ യുദ്ധവുമായി വന്നിരിക്കുന്നു. വഇൻ അറാദു ഫിത്നതൻ അബൈന അവർ ഞങ്ങളെ കുഴപ്പത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ ഞങ്ങളത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ വരി അവരുടെ കൂടെ ചൊല്ലുകയുണ്ടായി. ഇവിടെയാണ് സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരാൾക്ക് കവിതകളോ അതുപോലെ സംഗീതത്തിന്റെ മേമ്പുടിയില്ലാത്ത ഹറാമായ അർത്ഥങ്ങൾ, സ്ത്രീ വർണ്ണനയോ മറ്റോ ഇല്ലാത്ത എന്തെങ്കിലും വരികൾ, കവിതകൾ പോലെയുള്ള വരികൾ ഒരാൾക്ക് പാടാനും ചൊല്ലാനും ഒക്കെ അനുവാദമുള്ളത് ഇതുപോലുള്ള സന്ദർഭങ്ങൾ മാത്രമാണ്. ഇത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഒരു മതപ്രദോ പ്രബോധനത്തിന്റെ ഭാഗമോ അല്ലെങ്കിൽ അള്ളാഹുവിനെ കടുപ്പിക്കുന്ന ഇബാദത്തിന്റെ ഭാഗമോ ഒന്നും ആയിട്ടല്ല. മറിച്ച് ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിൽ മടുപ്പ് തോന്നുകയോ എന്തെങ്കിലും ചില ജോലിക്ക് ഒരാവേശം ലഭിക്കാൻ വേണ്ടിയോ മറ്റോ ചില ഭാരമുള്ള കാര്യങ്ങൾ വലിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ ആ സമയത്ത് ചൊല്ലുന്ന ചില പാട്ടുകളുണ്ട്. അതുപോലെ കർഷകർ പാടത്ത് ജോലി ചെയ്യുമ്പോൾ അവരുടെ ചില വരി, ഇതൊക്കെ ആളുകൾക്കിടയിൽ അറിയപ്പെട്ട കാര്യമാണ്. അതുപോലുള്ള സന്ദർഭങ്ങളിലാണ് അഥവാ തികച്ചും ദുനിയാവിന്റെ മേഖലയിൽ ഒരാൾക്കൊരു ഒരു പണിയിൽ മടുപ്പ് തോന്നുമ്പോൾ ഒരു മനസ്സിലൊരു മാറ്റം ലഭിക്കാനോ മറ്റോ ആണ്, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഉള്ളത്. അതാണ് അതിന്റെ സ്ഥലം. അതല്ലാതെ എന്തല്ല, പാട്ടിലൂടെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക അല്ലെങ്കിൽ ഇബാദത്തായി ഗാനമാലപിക്കുക സൂഫികളെ പോലെ, അതല്ല, അത് ബിദഅത്താണ്, പാടില്ലാത്തതാണ്. അത് ഇബാദത്തിന്റെ ഭാഗമല്ല, അത് ദഅവത്തിന്റെ രീതിയുമല്ല, മറിച്ചത് തീർത്തും ദുനിയാവിയ ഒരു കാര്യം മാത്രം. അവിടെ സംഗീതത്തിന്റെ സംഗീതോപകരണങ്ങളുടെ അകമ്പടി ഇല്ല എങ്കിൽ, ഹറാമായ അർത്ഥങ്ങൾ സ്ത്രീ വർണ്ണന പോലെയുള്ള അർത്ഥമില്ല എങ്കിൽ കവിതകളും അതുപോലെ ഇതുപോലെയുള്ള ഒരു ഗാനം എന്നൊക്കെ പറയാൻ പറ്റുന്നത് അനുവദിക്കപ്പെടും. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞതുപോലെ സഹാബിമാരിൽ ഒരാളും ഉണ്ടായിരുന്നില്ല, മയ്യബ്രിബു ബിദഫ്തിൻ ഔ യുസഫ്ഫിഖു ബികഫ്തിൻ, കൈകൊട്ടുകയോ ദഫ് മുട്ടുകയോ ചെയ്തിരുന്ന ഒരൊറ്റ സഹാബി പുരുഷനും ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ സഹാബിയായ ഒരു പുരുഷനും ഉണ്ടായിരുന്നു. അവർക്ക് ആരുടെ സ്ത്രീകൾക്കുള്ളത് മനസ്സിലായില്ലേ? നിസ്കരിക്കുമ്പോൾ പോലും ഇമാം മറന്നാൽ കൈകൊട്ടാൻ അവരോട് പറഞ്ഞിരിക്കും. അതുപോലെ പുതിയ പെണ്ണിനെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കുമ്പോൾ ആ പെൺകുട്ടികൾ പാട്ടുപാടിയിരുന്നു. അതവരുടെ രീതിയായി. നമ്മൾ മനസ്സിലാക്കുക, സംഗീതോപകരണങ്ങൾ അത് ഹറാമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖുമാനിലെ ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ഏത് തുടങ്ങുന്ന ആയത്ത്? അള്ളാഹുവിന്റെ ശിക്ഷക്ക്, അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കുന്ന ലഹുൽ ഹദീസ് വിലക്ക് വാങ്ങുന്ന ആളുകൾ എന്ന പരാമർശം സൂറത്തുൽ ഖുമാനിലുണ്ട്. എന്നാൽ ലഹുൽ ഹദീസ് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ആളുകളെ അശ്രദ്ധമാക്കി കളയുന്ന കാര്യം, ഗന സംഗീതം എന്നത് അതിൽ ഉൾപ്പെടും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തു പറയുമായി, വല്ലാഹി ലാ ഇലാഹ ഇല്ലഹു വൽ ഗന. അവിടെ ആയത്തിൽ പറഞ്ഞത് സംഗീതത്തെ കുറിച്ചാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായ ഹദീസിൽ, ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട്, ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹല്ലൂന അൽഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആനി. എന്റെ ഉമ്മത്തിൽ ചില കാര്യങ്ങൾ ഹലാലാക്കുന്ന ആളുകൾ വരും, അൽഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആനി, പട്ടുവസ്ത്രവും മദ്യവും വ്യഭിചാരവും സംഗീതോപകരണങ്ങളും ഹലാലാക്കുന്ന ആളുകൾ വരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് പിൽക്കാലത്ത് സംഭവിച്ച കാര്യമാണ്. അതുപോലെ ഈ ഉമ്മത്തിൽ ശിക്ഷകൾ ഉണ്ടാവും, ഹസ്ഫുൻ വമസ്ഫുൻ വഖദ്ഫുൻ, ആളുകളുടെ രൂപം മാറ്റി കളയുന്ന, ഭൂമിയിൽ ആഴ്ത്തപ്പെടുന്ന, അവർക്കുമേൽ കല്ലുകൾ വർഷിക്കപ്പെടുന്ന ശിക്ഷകളുണ്ടാകും. സഹാബത്ത് ചോദിച്ചു, എപ്പോഴാണ് നബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ശുരിബത്തിൽ ഖുമൂർ വളഹറത്തിൽ ഖയനാതു വൽ മആജി, മദ്യപാനം വ്യാപകമായാൽ, നർത്തകിമാരും സംഗീതോപകരണങ്ങളും പ്രത്യക്ഷപ്പെട്ടാൽ. നിങ്ങൾ അതുകൊണ്ട് സംഗീതോപകരണങ്ങൾ അത് ഹറാമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ സംഗീതോപകരണങ്ങൾ ഇല്ലാതെ, മോശമായ അർത്ഥമില്ലാതെ ഉള്ള കവിതകളോ പാട്ടുകളോ, അത് ഒരാൾ തന്റെ ശീലമായി ഖുർആനിന് പകരം അത് കേട്ടിങ്ങനെ നടക്കുന്ന രൂപത്തിൽ ഒരു ശീലമാക്കി കൊണ്ട് നടക്കാനോ പാടില്ലാത്തതാണ്, ശരിയല്ല. ചില ആളുകൾ അത് അതിന്റെ അതിൽ ലയിച്ചുപോയി അവസാനം ഖുർആൻ അവർ വിട്ടു കളഞ്ഞു. പഴയ കാലത്ത് ഇങ്ങനെ ഉള്ള ചില ചില രൂപത്തിലുള്ള ഇതേപോലുള്ള വരികളും ഇതേപോലെ ആളുകൾ പാട്ടിൽ ലയിക്കുന്നതും കണ്ടപ്പോൾ ഇമാമിങ്ങൾ, ഇമാം ഷാഫിഈ റഹിമഹുള്ളാ അദ്ദേഹത്തെ പോലെയുള്ളവർ പറഞ്ഞത് കാണാം, ഇത് സിന്ദീഖുകൾ, മതവിരോധികൾ, മതത്തിൽ വിശ്വാസമില്ലാത്തവർ ഖുർആനിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കാൻ, അശ്രദ്ധരാക്കി കളയാൻ കൊണ്ടുവന്നതാണ്. അതൊരാളുടെ ശീലമാക്കി നടക്കുക, സംഗീതമില്ല എങ്കിൽ പോലും അതൊരാളുടെ ശീലമാക്കി കൊണ്ടു നടക്കുക എന്നത് ശരിയല്ല. അതേസമയം ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരാൾക്ക് ഏതെങ്കിലും ഒരു മടുപ്പ് തോന്നുന്ന സന്ദർഭത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിയുടെ സന്ദർഭത്തിലോ ഒരാൾ അങ്ങനെയുള്ള കവിതയോ മറ്റോ ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്താൽ അതിൽ തെറ്റില്ല, അതിൽ തെറ്റില്ല. പക്ഷെ അതിൽ സംഗീതമുണ്ടാകാൻ പാടില്ല. അതുപോലെ മോശമായ അർത്ഥം, സ്ത്രീ വർണ്ണന പോലെയുള്ള മോശമായ അർത്ഥം ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അവരുടെ കൂടെ ചൊല്ലുകയാണ്. ഈ സമയത്ത്, ഈ പ്രയാസകരമായ ഘട്ടത്തിൽ, ഈ ത്യാഗപൂർണമായ വേളയിൽ ചില അത്ഭുത സംഭവങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യാൽ വെളിപ്പെടുന്നത് നമുക്ക് കാണാം. ബുഖാരിയുടെ സഹീഹിൽ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന യൗമൽ ഖന്ദഖ് നഹ്ഫിറു ഫഅറബത് കുദ്യതുൻ ശദീദ, ഞങ്ങൾ ഖന്ദഖ് കുഴിച്ചുകൊണ്ടിരിക്കെ ഒരു ശക്തമായ ഉറച്ച ഒരു പാറ അവിടെ പ്രത്യക്ഷപ്പെട്ടു. കിണർ കുഴിക്കുമ്പോഴും മറ്റും പാറ തന്നെ പ്രത്യക്ഷപ്പെട്ടാൽ കുഴിക്കുന്ന ആളാകെ കുടുങ്ങിപ്പോകും. ഇത് പൊട്ടിച്ചത് മാത്രമേ ഇനി കുഴിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ഉറച്ച ഒരു പാറക്കല്ല് കാണുകയാണ്. സജാഉ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നിട്ട് പറഞ്ഞു, ഹാദിഹി കുദ്യതുൻ അറദത് ഫിൽ ഖന്ദഖ്, ഇതാ കുഴിയിൽ ഇങ്ങനെ ഒരു പാറ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനാ നാസിൽ, ഞാൻ ഇറങ്ങാം, ഞാൻ ഇറങ്ങി നോക്കാം. ثم قام جابر رضي الله عنه പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വബത്നുഹു മഅസൂബുൻ ബിഹജർ, നിങ്ങൾ നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴുത്തിൽ കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അതുപോലെ ചെയ്തിരുന്നു. വിശപ്പ് സഹിക്കാൻ സാധിക്കാതെ വന്നാൽ, വിശപ്പ് വല്ലാതെ കൂടിയാൽ നടു വളഞ്ഞു പോകും, പണിയെടുക്കാൻ സാധിക്കില്ല, അതിനുവേണ്ടി കല്ല് വെച്ച് കെട്ടിയിരുന്നു അവർ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം അങ്ങനെ ചെയ്തിരുന്നു. ولبثنا ثلاثه ايام لا نذوق ذواقا, മൂന്ന് ദിവസമായി ഞങ്ങൾ ഭക്ഷണം രുചിച്ചിട്ട്. فأخذ النبي صلى الله عليه وسلم المعول, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മൺവെട്ടി എടുത്തു. ഫദറബ ഫിൽ കുദ്യ, അതിലടിച്ചു. ഫ فعاد كثيبا أهيا هذا ورم പൊടിയ മണ്ണായി തീർന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചപ്പോൾ ആ സമയത്ത് അത്ഭുതകരമായ ചില കാഴ്ചകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കാണിച്ചു കൊടുത്തതായി വേറെ ചില ഹദീസുകളിൽ കാണാം. കിസ്ര, കൈസർ അവരുടെ സാമ്രാജ്യങ്ങൾ, അതുപോലെ യമൻ, ഈ നാടുകൾ മുസ്ലിമീങ്ങൾക്ക് കീഴിലാകുന്ന നോക്കൂ നിങ്ങൾ ഏതാണ് സന്ദർഭം എന്ന് നോക്കണം. മദീനയിൽ അവർ ഒന്നാകെ നശിപ്പിക്കപ്പെട്ടേക്കുമോ എന്ന് പേടിച്ചു കഴിയുന്ന പതിനായിരക്കണക്കിന് സൈന്യം വരാൻ പോകുന്ന പ്രയാസത്തിന്റെ പ്രതിസന്ധിയുടെ അങ്ങേയറ്റത്തെ ദൗർബല്യത്തിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകുന്ന ബിഷാറത്ത് എന്താണ്, സന്തോഷവാർത്ത എന്താണ്? കിസറ, കൈസർ, പേർഷ്യൻ, റോമൻ സാമ്രാജ്യങ്ങൾ നമ്മുടെ കീഴിലാകുമെന്നാണ്. യാ സുബ്ഹാനല്ലാഹ്, അത് കേട്ടപ്പോൾ മുഅ്മിനീങ്ങൾക്ക് യാതൊരു സംശയവും ഉണ്ടായിട്ടില്ല. എന്നാൽ മുനാഫിഖുകൾ അവർ പറഞ്ഞുണ്ടാക്കി, നമ്മൾ ഒരാൾക്ക് വിളിക്കിരിക്കാൻ പോകാൻ പോലും സമയമില്ല. ശത്രുക്കൾ വന്നപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ ഒരാൾക്ക് പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ പോകാൻ പോലും സാധിക്കില്ല, പേടിച്ചിരിക്കാൻ. പക്ഷേ ഇതാ മുഹമ്മദ് നമ്മോട് വാഗ്ദാനങ്ങൾ പറയുന്നു. അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞ വാഗ്ദാനങ്ങൾ വെറും വ്യാജ വാഗ്ദാനങ്ങൾ, വഞ്ചന മാത്രമാണ് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ മുഅ്മിനീങ്ങൾ എന്താണ് പറഞ്ഞത്? ഹാദ മാ വഅദ അല്ലാഹു വറസൂലുഹു വസദഖ അല്ലാഹു വറസൂലുഹു. ഇതാണ് അള്ളാഹും റസൂലും നമുക്ക് പറഞ്ഞു തന്നിരുന്നത്, സംഭവിക്കുമെന്ന് പറഞ്ഞു തന്നിരുന്ന കാര്യം. അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും വാഗ്ദാനം സത്യമാണ്. കുഞ്ഞുങ്ങൾ ഏതേത് പ്രതിസന്ധിയിലും മുസ്ലിമീങ്ങൾക്ക് മുന്നിൽ വൈകാതെ വിജയത്തിന്റെ സന്തോഷവാർത്തയുണ്ട്, യാതൊരു സംശയവുമില്ല. والذي ارسل رسوله بالهدى ودين الحق يظهره على الدين كله ولو كره المشركون. الله وانا സന്മാർഗവും സത്യദീനുമായി ഈ റസൂലിനെ, അവന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചു എല്ലാ ദീനുകൾക്കും മുകളിലും ഈ ദീൻ അതിജയിക്കാൻ. മുശ്രിക്കുകൾക്ക് അത് എത്ര അരോചകമായ ഒരു വിഷയം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വെട്ടുകയും ആ ഉറച്ച പാറ അത് പൊടിപൊടിയായി മണ്ണായി തീരുകയും ചെയ്തു. അങ്ങനെ അവർക്ക് ആ കുഴിയെടുക്കൽ എളുപ്പമായി. നോക്കൂ, ഈ സന്ദർഭത്തിൽ സഹാബിമാർ അവർ വിശപ്പ് സഹിച്ച്, തണുപ്പ് സഹിച്ചിട്ടാണ് ഈ ഖന്ദഖ് കുഴിക്കുന്നത്. ബുഖാരിയുടെ സഹീഹിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ജഅല അൽ മുഹാജിറൂന വൽ അൻസാറു യഹ്ഫുറൂന അൽ ഖന്ദഖ ഹൗല അൽ മദീന. മുഹാജിറുകളും അൻസാറുകളുമാകുന്ന സഹാബിമാർ മദീനക്ക് ചുറ്റും ഈ കിടങ്ങ് കീറുകയാണ്. അങ്ങനെ അവർക്ക് ഭക്ഷണമായി എന്താണ് കിട്ടുക? യുഅ്തൗന ബിമ്മിൽ ഇകഫൈ മിന ശഈർ, രണ്ട് കൈകളിൽ നിറയെ ബാർലി. അതുപോലെ ഫയുസ്നഉ ലഹും ബിഹാലത്തിൻ സനിഖത്തിൻ തൂദഉ ബൈന യദൈൽ ഖൗം, കറി ലേശം അതിന് നനക്കാൻ കറി കൊണ്ടുവരും. എങ്ങനത്തെ കറിയാണ്? ഖൗമ ജിയാ, ആളുകൾ വിഷ്ണത്താണുള്ളത്. വഹിയ ബശിഅത്തുൻ ഫിൽ ഖൽഖ് വലഹാ റീഹുൻ ബിന്ത്, കാണാനാകെ നിറം മാറിയിട്ടുണ്ട്, മണം മോശമായിട്ടുണ്ട്. അത്രയും പഴകിയ ഭക്ഷണമാണ് അവർക്ക് കഴിക്കാനുള്ളത്. ഈ വിശന്ന് പൊരിഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് എന്താണ് കഴിക്കാൻ ലഭിക്കുന്നത്? ഈ പ്രയാസമുള്ള പണിയെടുക്കുമ്പോഴാണ് അവർക്ക് കഴിക്കാൻ കിട്ടിയത്. ഇത്രയും വിശാലമായ രുചിയില്ലാത്ത പഴകിയ ഭക്ഷണമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ നിങ്ങൾ, നമ്മൾ ചിന്തിച്ചു നോക്കണം നമ്മുടെ സ്ഥിതി എന്താണ്. ആലോചിച്ച് നോക്കൂ നമ്മുടെ അവസ്ഥ എന്താണ്. ഈ രൂപത്തിൽ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ മുൻഗാമികളാണ് അവർ. അവരന്ന് ഇല്ലെങ്കിൽ നമ്മൾ ഇന്നില്ല, അവരന്ന് ഇല്ലെങ്കിൽ നമ്മൾ ഇന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ ദുആ ചെയ്തതുപോലെ, അള്ളാഹുവേ ഈ കൊച്ചു സൈന്യം ഇന്ന് നശിപ്പിക്കപ്പെട്ടാൽ നീ ഭൂമിയിൽ ഇബാദത്ത് ചെയ്യപ്പെടുകയില്ല, നിന്റെ ഭൂമിയിൽ ഇബാദത്ത് ചെയ്യുന്നവരുണ്ടാവുകയില്ല. അവർ നിലനിന്നത് നമ്മുടെ നിലനിൽപ്പാണ്. റബ്ബ് സുബ്ഹാനഹു വതആല ബദറിൽ വിജയം നൽകിയതിന് ശുക്ർ ചെയ്യാൻ ആരോടാണ് പറഞ്ഞത്? മുഅ്മിനുകളോട് എല്ലാവരോടുമാണ് പറഞ്ഞത്, എല്ലാവരോടുമാണ് പറഞ്ഞത്. കാരണം അവരുടെ നിലനിൽപ്പിലാണ് നമ്മുടെ നിലനിൽപ്പുള്ളത്. അവരില്ലെങ്കിൽ നമ്മളുണ്ടോ? എങ്ങനെ ഉണ്ടാകും? അങ്ങനെ അവർ സംരക്ഷിച്ച ദീനാണ്. നമ്മൾ ഇതിനു വേണ്ടി എന്താണ് ചെയ്തത്? അള്ളാഹുവിന്റെ ദീനു വേണ്ടി ഞാൻ നിങ്ങളും എന്താണ് ചെയ്തത്? പോകട്ടെ, അവനവന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദീൻ പാലിക്കുന്നതിൽ ഉണ്ടാകുന്ന ചെറിയ പ്രയാസങ്ങൾ പോലും നേരിടുന്നതിൽ നമ്മളെവിടെയാണുള്ളത്? അള്ളാഹു നൽകിയ സുഭിഷ്ടമായ ഭക്ഷണത്തിന്, നിർഭയത്വത്തിന്, അതിനെല്ലാം എന്ത് നന്ദിയാണ് നാം റബ്ബിനോട് കാണിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമീങ്ങൾ അനുഭവിച്ച പ്രയാസത്തിന്റെയും കാഠിന്യത്തിന്റെയും ആഴം നമുക്ക് മനസ്സിലാക്കി തരുന്ന, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കയ്യാൽ അള്ളാഹു ആളുകൾക്ക് കാണിച്ചു കൊടുത്ത അത്ഭുതവും നമുക്ക് വിവരിച്ചു തരുന്ന മറ്റൊരു സംഭവം സഹീഹ് ബുഖാരി മുസ്ലിമും നമുക്കിങ്ങനെ കാണാം. جابر رضي الله عنه قريان جابر بن عبد الله الانصاري لما حفر الخندق خندق كيري كوندي لكي رأيت بالنبي صلى الله عليه وسلم خمصا شديدا الله لرسولنا يعني وكمبول نبي مكت نبي صلى الله عليه وسلم يشبين لي رأيات من يعني كان لي نبي يعني يعني كان لقول فنك فأتو إلى امرأتي ഞാൻ വീട്ടിലേക്ക് ചെന്ന് എന്റെ ഭാര്യയോട് ചോദിച്ചു, അല്ല എന്റെ കിശി എന്തെങ്കിലും ഉണ്ടോ, എന്താണ് എന്റെ അടുത്തുള്ളത്. ഫഇന്നി റഅയ്തു ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖമസൻ ശദീദൻ, അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ നോക്കുമ്പോൾ നബിയുടെ മുഖത്ത് വിശപ്പിന്റെ പ്രയാസം നബിയുടെ മുഖത്തും ദേഹത്തും ഞാൻ കാണുകയാണ്. ഫഅഖറജത് ഇലയ്യ ജിറാബൻ, അപ്പോൾ ഭാര്യ എനിക്ക് ഒരു പാത്രം കാണിച്ചോളും. ഫീഹി സാഇന ശഈർ, അതിലൊരു സാഴ് ഷൈറുണ്ട്. ഒരു സാഴ് ഷൈർ, ഷൈർ എന്നാൽ ബാർലി. ഒരു സാ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമ്മൾ ജക്കാത്തിന്റെ അളവ് എത്രയാണ്, ഒരു സാ നാല് മുദ്ദാണ്. ഒരു സാ നാല് മുദ്ദാണ്. ഒരു സാ ഒരു മുദ്ദ എന്നാൽ ഒരാൾ പിന്നെ തന്റെ കയ്യിൽ ഒത്ത ഉയരമുള്ള ഒരാൾ തന്റെ കയ്യിൽ പിടിച്ചാൽ എത്ര ഉണ്ടാവും, രണ്ട് കയ്യിൽ പിടിച്ചാൽ എത്ര ഉണ്ടാവും, അതാണ് ഒരു മുദ്ദ. നാല് മുദ്ദാണ് ഒരു സാ. ഏതാണ്ട് 3 കിലോയോട് അടുപ്പിച്ചു വരുമെന്ന് ആധുനിക പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞതിനാണ്. അത്രയും ഷൈർ പാത്രത്തിൽ ഉണ്ട് എനിക്ക് കാണിച്ചത്. വലന ബുഹൈമത്തും രാജിൻ, അതുപോലെ വീട്ടിൽ ഒരു ആടുമുണ്ട്. ഫദബഹ്തുഹ വ തഹനത് അഷ്ഷൈർ, എന്തു ചെയ്തു, ആടിനെ അറുത്തു. അതുപോലെ ഈ ബാർലി അത് പൊടിച്ചു. അങ്ങനെ രണ്ടും ഓരോ പാത്രത്തിലാക്കി മാംസം അത് വേവിക്കാൻ വെച്ചു. ഇനി ഈ ഷൈർ കൊണ്ട് ഖുബ്സ് ഉണ്ടാക്കണം, കഴിക്കാനുള്ള അപ്പം ഉണ്ടാക്കണം. അതുപോലെ കറിയായി ഈ ആടിന്റെ മാംസവും ഉണ്ട്. തുമ്മ വല്ലൈതു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഇത് വീട്ടിൽ തയ്യാറാക്കാൻ ഏൽപ്പിച്ച് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അരികിൽ ചെന്നു. ഞാൻ പോകുമ്പോ ഭാര്യ എന്നോട് പറഞ്ഞു, ലാ തഫ്ദഹ്നി ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വബിമാ, ഇതാ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കൂടെയുള്ളവരുടെയും അടുക്കൽ എന്നെ വഷളാക്കരുത് എന്ന് പറഞ്ഞാൽ ഇതിന് പറ്റിയ ആളുകളല്ലാതെ കൂട്ടിയിട്ട് വരരുത്. ഇത് തിന്നാൻ മാത്രമുള്ള ആളുകളല്ലാതെ കൂട്ടിട്ട് വന്നാൽ ഞാൻ വഷളാവും, എന്നെ വഷളാക്കരുത് എന്ന് ഭാര്യ എന്നോട് പറഞ്ഞു. ഫജിഅ്തുഹു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരികിൽ ചെന്നു. ഫസാറർതുഹു, അരികിൽ ചെന്ന് ഞാൻ നബിയോട് സ്വകാര്യം പറഞ്ഞു. ഉച്ചത്തിലല്ല പറഞ്ഞു, ആളുകളൊക്കെ വിഷമിക്കുകയാണ്, അവരുടെ മുന്നിൽ ഉച്ചത്തിൽ പറയുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഞാൻ സ്വകാര്യമായി പറഞ്ഞു, യാ റസൂലുള്ളാഹ, അല്ലാഹുവിന്റെ റസൂലേ, ദബഹ്ന ബുഹൈമത്തൻ ലനാ, ഞങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ ആട് നടത്തിയിട്ടുണ്ട്. വതഹന്ന സാഅ മിൻ ശഈർ, ഒരു സാഅ ശഈർ പൊടിച്ചിട്ടുമുണ്ട്. അപ്പൊ വ്യക്തമായ അളവ് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ. അതുകൊണ്ട് എന്തു ചെയ്യുക, ഫതആൽ അൻത വനഫറു മഅക, നബി നിങ്ങൾ വന്നാൽ കൂടെ ഒരു നഫർ, നഫർ എന്ന് പറഞ്ഞു 10-ൽ താഴെ ആളുകൾ മാത്രം വന്നാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്യണം, ഫസാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, യാ അഹ്ല ഖന്ദഖ്, വ ഖന്ദഖിന്റെ അഹ്ലുകാരെ, ഇന്ന ജാബിറൻ ഖദ് സനഅ സൂറൻ ഫഹയ്യഹ ലബിക്, ജാബിർ ദാ ഒരു ഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്നു, വരൂ എല്ലാവരും വരൂ. റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം, ഇത് കേട്ടപ്പോ ജാബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിറിനോട് പറഞ്ഞു, ലാ തുൻസിലന്ന ബുർമതകും വലാ തഖ്ബിസന്ന അജീനകും ഹത്താ അജീ, ഞാൻ വരുന്നതുവരെ എന്ത് ചെയ്യരുത്, മാംസം അത് അടുപ്പിൽ നിന്ന് പാത്രം ഇറക്കി വെക്കരുത്. അതുപോലെ ആ ശൈർ കൊണ്ട് ഖുബ്സ് ഉണ്ടാക്കിയെടുക്കരുത്, വിഭാഗം ചെയ്തു ഞാൻ വരട്ടെ എന്ന് പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ വീട്ടിലേക്ക് ചെന്നു, അല്ലാഹുവിന്റെ റസൂൽ അതാ ആളുകളൊക്കെ കൂട്ടി വരുന്നു. എന്റെ ഭാര്യ ഇത് കണ്ടപ്പോ എന്നോട് പറഞ്ഞു, നിങ്ങളെ കൊണ്ടാണ് എന്നിങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, നീ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആളുകളെ കൂട്ടി വന്നതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവരെന്ത് ചെയ്തു? ആ അജീൻ, ആ ഷൈർ, ബാർലി കുഴച്ചത്, അതുകൊണ്ട് മാവാക്കിയത് കാണിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് അവിടുത്തെ ഉമിനീർ തെറിപ്പിച്ചുകൊണ്ട് ഊതുകയുണ്ടായി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിനീർ അത് ബറക്കത്തുള്ള ഉമിനീരാണ്. പഴയകാല നബിമാരെ പോലെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യാൽ ഭക്ഷണവും പാനീയവും വർദ്ധിച്ച സംഭവങ്ങൾ ധാരാളമായി ഹദീസിന്റെ കിതാബുകളിലും ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലും വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. അതുപോലെ മാംസം പാകം ചെയ്യുന്ന പാത്രത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ഊതുകയും ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദു ഖാബിസതൻ ഫൽതഖബിസ് മഈ വഖ്ദഹി മിൻ ബുർമതികും വലാ തുൻസിലുഹ. ഒരാൾ എന്ത് ചെയ്യട്ടെ, എന്റെ കൂടെ ഈ ഖുബ്സ് തയ്യാറാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പങ്കെടുത്തു എന്നാണ് പല പണ്ഡിതന്മാർ ഹദീസിനെ വിശദീകരിച്ചിട്ടുള്ളത്. അഥവാ അതുകൊണ്ട് ഷൈർ കൊണ്ട് ബാറിൽ കുഴച്ചത് കൊണ്ട് അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കയ്യാലുണ്ടാക്കി. അതുപോലെ നബി പറഞ്ഞു, ഈ മാംസത്തിന്റെ പാത്രം അത് താഴെ ഇറക്കരുത്. വഹും അൽഫുൻ, പത്താളെ അല്ലെങ്കിൽ അതിൽ താഴെ ആൾക്ക് കൊള്ളുന്ന ഭക്ഷണമാണ്. എത്ര പേരുണ്ടായിരുന്നു? 1000 പേരുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, സഅഖ്സിമു ബില്ലാഹ്, ഞാൻ അല്ലാഹുവാണ് സത്യം ഞാൻ പറയട്ടെ, ലഖദ് അക്കലു ഹത്താ തറകു, അവർ മുഴുവൻ പേരും കഴിച്ചു, എല്ലാവരും ഭക്ഷണം കഴിച്ചു, എന്നിട്ട് അവരവിടെ അത് ബാക്കി വെച്ചു. വൻഹറഫു, അവർ പോയി. വഇന്ന ബുർമതന ലതഗ്ബു കമാഹി വഇന്ന അജീനന ലയുഖ്ബജു കമാഹു. പാത്രം അതുപോലെ തിളക്കുകയാണ്, വിലമാംസം അതോടെ അതിൽ നിറയെ തിളച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഖുബ്സ് അത് അതുപോലെ അജീന മാവിൽ നിന്ന് അതുപോലെ വീണ്ടും വീണ്ടും ഖുബ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം ഈ ഖന്ദഖിനിടയിൽ ഉണ്ടായതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ സഹാബത്തുമായി ഈ പ്രയാസങ്ങൾ സഹിക്കുകയും അതിനിടയിൽ അത്ഭുത സംഭവങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്ത് ഈ ഖന്ദഖ് അത് പൂർത്തിയാക്കി. ഖുറൈശികൾ അവരുടെ സൈന്യവുമായി വരുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അത് പൂർത്തിയാക്കുകയുണ്ടായി. അങ്ങനെ ഇതാ ഖുറൈശികൾ ഒരു ദിശയിലൂടെ വരികയാണ്, ഗഫാൻ ഗോത്രം, അവർ നജദ് ഭാഗത്തു നിന്നാണ് വരുന്നത്, അവർ മറ്റൊരു ദിശയിലൂടെ വരികയാണ്. അതേക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഇദ് ജാഊകും മിൻ ഫൗഖിക്കും വമിൻ അസ്ഫല മിൻകും വഇദ് സാഗത്തുൽ അബ്സാറു വബലഗത്തുൽ ഖുലൂബുൽ ഹനാജിർ വതദുന്നൂന ബില്ലാഹി ദുനൂന ഹുനാലിക ബതുലിയൽ മുഅ്മിനൂന വസുൽസിലു സിൽസാലൻ ശദീദ. അവർ നിങ്ങളുടെ മുഗൾ ഭാഗത്തു നിന്നും താഴ് ഭാഗത്തു നിന്നും വന്ന സന്ദർഭം, വഇദ് സാഗത്തുൽ അബ്സാറു വബലഗത്തുൽ ഖുലൂബുൽ ഹനാജിർ, കണ്ണുകൾക്ക് ആ ഭയപ്പാട് ബാധിച്ച്, അതുപോലെ ഹൃദയം തൊണ്ടക്കുടിയിലെത്തിപ്പോയി, ആളുകൾ പേടിച്ചു വിറച്ചുപോയ സന്ദർഭം, അള്ളാഹുവിനെ കുറിച്ച് പല വിചാരണങ്ങൾ നിങ്ങൾ വിചാരിച്ചു പോയ സന്ദർഭം, ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങൾ, ഇതൊക്കെ പറയാൻ കേൾക്കാൻ അത്ര എളുപ്പമാണ്, പക്ഷെ അവരൊന്നാകെ നശിപ്പിക്കണം, അവരെ കൊല്ലാൻ, അവരുടെ സ്ത്രീകളെ കുട്ടികളെ ഒക്കെ ബന്ദികളാക്കി പിടിക്കാൻ, അവരെ നശിപ്പിക്കാൻ, മദീനെ നശിപ്പിക്കാൻ ഒന്നാകെ വരുന്ന സൈന്യമാണ് മുഗൾ ഭാഗത്തും താഴ്ഭാഗത്തുനിന്നും വരുന്നത്. അകത്ത് ബനു ഖുറൈദ എന്ന് പറയുന്ന യഹൂദ ഗോത്രമുണ്ട് എന്നും വാക്ക് ലംഘിച്ചേക്കാവുന്ന അല്ല, ഇതിൽ അവർ ലംഘിച്ചു. നിർണായക ഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ അവർ ചതിച്ചു, അങ്ങേയറ്റ വഞ്ചന കാണിച്ചു. ഈ സന്ദർഭത്തിൽ ആ തണുപ്പേറിയ കാലാവസ്ഥയിൽ ഒട്ടിയ വയറുമായി സഹാബത്ത് ഇവരെ നേരിടുകയാണ്. എന്തായിരിക്കും ആ സന്ദർഭം? അതാണ് അല്ലാഹു പറഞ്ഞത്, ഹുനാലിക ബ്തുലിയൽ മുഅ്മിനൂൻ, അവിടെ മുഅ്മിനീങ്ങൾ പരീക്ഷിക്കപ്പെട്ടു. വസുൽസിലു സിൽസാലൻ ശദീദ, അവർ കടുത്ത പരീക്ഷണത്തിന് വിധേയരാക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്ത് അവർ 3000 പേരാണ് ഉണ്ടായിരുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഉയർന്ന പ്രദേശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കി. എന്നിട്ട് നബിയും സഹാബത്തും ഈ ഖന്ദഖിനരികിലേക്ക് വരിക. മുശ്രിക്കീങ്ങൾ അവിടെ എത്തിയപ്പോൾ അവരാകെ അന്താളിച്ചു. കാരണം അറബികൾക്ക് അങ്ങനെ ഒരു യുദ്ധതന്ത്രം അതുവരെ പരിചയമില്ലായിരുന്നു. അവർ പറഞ്ഞത് ഒരു മക്കീദത്തിൽ തന്നെ ഒരു കെണി തന്നെയാണ്. അങ്ങനെ അവർ ഖന്ദഖിന് ചുറ്റും നടന്നു നോക്കി, എവിടെയെങ്കിലും ഒരു ഒഴിവുണ്ടാകുമോ, ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അതിലൂടെ കയറാൻ വേണ്ടി. പക്ഷെ എവിടെയും കാണുന്നില്ല. മുസ്ലിമീങ്ങൾ ഒരു ഭാഗത്ത്, മുശ്രിക്കീങ്ങൾ അപ്പുറത്തെ ഭാഗത്ത് നിൽക്കുകയാണ്. അവർ തമ്മിൽ അമ്പെയ്ത്ത് നടക്കുകയാണ്. ഇങ്ങോട്ടേക്ക് ആരെങ്കിലും കയറാൻ ശ്രമിക്കുന്നുണ്ടോ, അതുപോലെ ഖന്ദഖ് മൂടാൻ ശ്രമിക്കുന്നുണ്ടോ, ആണെങ്കിൽ എന്ത് ചെയ്യാം, മണ്ണിട്ട് മൂടി ഇങ്ങോട്ട് കയറാലോ. ഇങ്ങനെ ചെയ്യാതിരിക്കാൻ മുസ്ലിമീങ്ങൾ അവിടെ ആയുധങ്ങളുമായി, അമ്പുകൾ വില്ലുകളുമായി നിൽക്കുകയാണ്. അമ്പെയ്ത്ത് പരസ്പരം നടക്കുകയാണ്. അതുപോലെ മുശ്രിക്കീങ്ങൾ അവരെ ഉപരോധിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞതുപോലെ അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂമിനെയാണ് അവിടെ മദീന അവിടെയുള്ള കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചിരുന്നത്. മുസ്ലിമീങ്ങൾ ഈ വലിയ സംഘത്തെ പറഞ്ഞു, ഞാൻ സംഘത്തെ കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ പറഞ്ഞു, വലമ്മാ റഅൽ മുഅ്മിനൂന അൽ അഹ്സാബ ഖാലു ഹാദാ മാ വഅദന അല്ലാഹു വറസൂലു സദഖല്ലാഹു വറസൂലു വമാ സാദഹും ഇല്ലാ ഈമാനൻ വതസ്ലീമ. അവർ ഈ വലിയ സംഘത്തെ കണ്ടപ്പോൾ പറഞ്ഞു, ഇത് അള്ളാഹും റസൂലും ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയതാണ്. അള്ളാഹുവിന്റെയും റസൂലിന്റെയും വാഗ്ദാനം സത്യമാണ്. അവർക്ക് ഇമാനും ഇസ്ലാമും അല്ലാതെ അതുകൊണ്ട് വർദ്ധിച്ചില്ല. അള്ളാഹുവിനോടുള്ള വിശ്വാസവും റബ്ബിന്റെ വിധിക്ക് കീഴൊതുങ്ങലും അത് നടപ്പിൽ വരുത്തലുമല്ലാതെ, അള്ളാഹുവിന്റെ കൽപ്പന അത് നടപ്പിൽ വരുത്തലുമല്ലാതെ അവർക്ക് മറ്റൊന്നും സംഭവിച്ചില്ല. ഇൻഷാല്ലാ ഈ യുദ്ധത്തിന്റെ ബാക്കി വിശദാംശങ്ങൾ നമുക്ക് വരുന്ന ദർശകൾ വിശദീകരിക്കാം. الله تعالى عالم صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.